ദൈവകരങ്ങളിൽ ശക്തമായി എടുത്തുപയോഗിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ ദൈവദാസനായിരുന്നു പാസ്റ്റർ വി എ തോമസ്. സുവിശേഷ ലോകത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ചെറിയ മനുഷ്യൻ. അതെ, അദ്ദേഹം ദൈവനാമോഹത്തിന് കാരണം തന്നെയായിരുന്നു. ദൈവവചനം ഇദ്ദേഹത്തെ പോലെ ഇത്ര ശക്തമായി എടുത്തുപയോഗിക്കുന്നവർ സുവിശേഷ ലോകത്തിൽ വിരളം തന്നെ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. വിശ്വാസം തുളുമ്പി നിന്ന ഒരു ജീവിതം, പ്രത്യാശയുടെ കിരണങ്ങൾക്ക് നാൾക്കുനാൾ ശോഭയേറിയ ഒരു ദൈവം. മാനുഷിക നിലയിൽ ദുഃഖത്തിലും കണ്ണുനീരിലും നെടുവീർപ്പിലും മാത്രമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ദൈവ പൈതൽ എപ്രകാരമായിരിക്കണം എന്നതിന് ഉത്തമ മാതൃകയായിരുന്നു ഈ ദൈവദാസൻ. പ്രമേഹ രോഗത്താൽ ഒരു കാൽ മുറിച്ച് മാറ്റപ്പെട്ടു. അടുത്ത കാലിനും വേണ്ടത്ര സുഖമില്ലാതെ ശയ്യാവലംബനായിരുന്ന തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നവർക്ക് ആശ്വാസം അങ്ങോട്ട് പകർന്നു കൊടുത്ത ധീര ക്രൈസ്തവ പോരാളി പാസ്റ്റർ വി എ തോമസ്. 1986 ആണ്ടറുടെ യോഗത്തിൽ താൻ കർത്തൃമേശയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. അതെ, കർത്താവ് ഈ ഭൂമിയിൽ തനിക്ക് നൽകിയ ശുശ്രൂഷകളിലെ അവസാനമായിരുന്നു അത്. അതാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും
അവിടം വരെ ആയിരുന്ന ഘട്ടങ്ങളിൽ ഒരു മരണത്തെ തരണം ചെയ്യുന്ന ഘട്ടമായിരുന്നു എന്ന് ദൃക്സാക്ഷികളായ അനേകം ഇവിടെത്തന്നെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരീരത്തിനും മനസ്സിലും എന്ത് സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. ചില ദിവസങ്ങൾ സുബോധത്തിലും അബോധാവസ്ഥയിലും ഇട കലർന്ന ഒരു ജീവിത നിലയായിരുന്നു എനിക്ക് ദിവസങ്ങളോട്. എന്നാൽ ആ അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. മേലാലും വിടുവിക്കും ചെയ്യുന്നു. ഈ ഇന്ന് 86 അവസാനിക്കുകയും 87 നമ്മള് സാമാന്യ നിലയിലൊരു കണക്കനുസരിച്ച് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും അനുഗ്രഹമായ കർത്തൃമേശയുടെ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ചില വാക്കുകൾ എന്നോടനുബന്ധിച്ച് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 86 ഞാൻ ആയിരുന്നത് രോഗത്തിന്റെ കഠിനാവസ്ഥയിൽ പാദത്തിന്റെ ഉള്ളിൽ മുഴുവൻ പഴുത്ത് അവസാന രാത്രിയിൽ ഉപസംഹാരം പറയാൻ കഴിയാതെ നാട്ടിലിരിയാതെ വേദന പഴമയിലുള്ള ചാരം കോമ്പൗണ്ടിലെ ഒരു വലിയ യോഗത്തിൽ പുനരുദ്ധാനം എന്നുള്ള വിഷയം പ്രസംഗിച്ചിരുന്നു. അത് എല്ലാ അർത്ഥത്തിലും ഒരു ശുശ്രൂഷയുടെ വേദശാസ്ത്രപരമായ വിഷയത്തിന്റെ അടുക്കിൽ ഒരന്ത്യമാണ്. പുനരുദ്ധാനം ഒരു പ്രഭാതത്തിലേക്ക് വരുന്നുള്ളൂ. ഞാൻ അവിടെ അങ്ങനെ ആയിത്തീരാൻ കാരണം ചെങ്ങൂരിൽ ചെങ്ങൂരിന്റെ അടുത്ത് തെങ്ങേന്തി കൺവെൻഷൻ നടത്തിയ ശേഷം മടങ്ങി വരുമ്പോ എന്നെ ഒരു സഹോദരൻ ബൈക്കിൽ വീട്ടിൽ കൊണ്ടുവരികയും സൈലൻസർ മുട്ടി കാല് പൊള്ളി പഴുക്കുകയും ആ സംഭവം നടന്നേലും ആ കാലിന്റെ 2 മാസം നിർത്താതെ നാടിന്റെ അങ്ങോളങ്ങോളുള്ള പ്രദേശങ്ങളിൽ കർത്താവിന്റെ ശേഷം കൊച്ചുകൂടി അറിയിച്ചു. പാദം തുറന്ന് കരിഞ്ഞുകൊണ്ടിരുന്നേലും ഒന്ന് പഴുക്കും എങ്കിലും ഞാൻ ദൈവത്തിന്റെ ഏറെ കൃപ വാസു ഇച്ഛ ചെയ്തുകൊണ്ടിരുന്നു. ഞാനല്ല അധ്വാനിച്ച്, കൃപ എന്നെ അധ്വാനിപ്പിച്ചു കിട്ടുന്നു വേണ്ടി. അങ്ങനെ ഒടുവിൽ നാട്ടിലിരിയാതെ വന്ന അവസരത്തിലാണ് യോഗം നിർത്തേണ്ടത്. പിന്നീട് പുസ്തകരി 20 ഡിസംബർ ഒടുവിലത്തെ സമയം എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലോട്ട് അതിനേക്കാൾ അഭിമാനകരമായി ഇപ്പം വീട്ടിന്റെ ആഗത്വം എടുത്തുകൊണ്ട് ദൈവമാക്കേണ്ട അവസ്ഥയിലുണ്ടെന്ന് അദ്ദേഹത്തിന് അനുഗ്രഹീയമായ ഒരനുഭവമാണ്. ശാസ്ത്രത്തിന് എന്റെ ഉള്ളരാൾ മുറിക്കാൻ കഴിഞ്ഞു. ശാസ്ത്രത്തിന് ഈ കാൽ മുറി കിട്ടാൻ
കഴിഞ്ഞു.
ശാസ്ത്രത്തിന് ഇനി ഒരു അവയവം ശസ്ത്രക്രിയ ചെയ്ത് നീക്കാൻ കഴിഞ്ഞു. ആ ശാസ്ത്രത്തിന് തിരിച്ച് ഈ കാലെ യോജിപ്പിച്ചു വിടാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കാരണം ധരിക്കുമ്പോൾ അതിന്റെ വേഗത, മനസ്സിന്റെ വേഗതയിൽ ഈ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ എല്ലൂർ വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ട ഈ കാൽ അതിന്റെ വേഗത അറിയാൻ സാധ്യമല്ല. വ്യവസ്ഥയിക്കപ്പെട്ട എന്റെ ശരീരത്തിൽ ഈ മുട്ടിനും കാല മുറുക്ക ആ കാൽ
യോജിക്കും.
കണ്ണി വയ്ക്കുന്നതിനിടയിൽ രൂപാന്തര ശരീരകാരിയായി ഉയർപ്പിന്റെ സ്വഭാവത്തിൽ വിശുദ്ധന്മാരോടുകൂടെ ഈ ഗോളങ്ങളെ മറികടന്ന് നമ്മുടെ പിതൃവീട്ടിൽ തന്നെ. അതാണ് എന്റെ പ്രത്യാശ, അതാണ് നിങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ഒരു മനോഹരമായ പ്രഭാതത്തിന്റെ പ്രത്യാശയാണ് നമുക്കുള്ളത്. അതിനെ സൂചിപ്പിക്കുന്ന ഒരടി പാട്ടുപാടിയ ശേഷം ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഈ കത്തുമേശയിലേക്ക് നമുക്ക്
പ്രവേശിക്കുന്നതിന്റെ
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളുടെ കേൾപ്പിക്കുകയും ചെന്നെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ ഒരു നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞു. അങ്ങ് നിങ്ങൾ ഈ അപ്പൊന്നിനെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോലും അവന്റെ ഭരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പൊന്നിനെയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ ശരീരത്തിന്റെ രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാവും. മനുഷ്യൻ തന്നെ താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പൊന്നിനെയും പാനപാത്രത്തിനും കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എനിക്ക് ശിക്ഷാവും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഏതു വായിൽ നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു, മാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
ഈ വായിച്ചായ വേറെ ഭാഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആഗാമി വർഗത്തിന് വേണ്ടി പകൽ ജലിയായി ചെയ്യാൻ പോകുന്നതിന് മുൻപ് പഴയ നിയമത്തിലെ നിഴലായ പ്രഥയെ നിവർത്തിച്ചിട്ട് പൊരുളായ പുതിയ നിയമ വെളിച്ചത്തിൽ കത്രമേശ സ്ഥാപിക്കുന്ന ആ രാത്രിയിൽ എന്നേക്കും ശേഷിക്കുന്റെ മരണ പുനരുദ്ധാന പുനരാഗമനങ്ങളെ ഒരുപോലെ ഓർക്കേണ്ടതിന് നൽകിയ ആ ലളിത ഗംഭീരമായ മരണം ഒരു പ്രശാന്തരാത്രി ആ ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. അത് അപ്പോസ്തലനായ പൗലോസിനാണ് സഭയോടുള്ള ബന്ധത്തിൽ ഈ കർമ്മം വെളിപ്പെട്ടത്. ഒരു ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഏൽപ്പിച്ചെറിയുകയും ചെയ്തേ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുങ്ങപ്പെടുന്ന എന്റെ ശരീരം. തുടർന്ന് പാനപാത്രം വാഴ്ത്തി പകർന്ന ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം, ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും പുനരാഗമനത്തെയും ഓർപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പ്രവചനാർത്ഥത്തിൽ ഇത് മൂന്ന് കാര്യങ്ങളും ഒരുപോലെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മഹത്തായൊരു മർമ്മം വെളിപ്പെട്ട ലളിതമായ ഒരു സ്നേഹത്തിന്റെ ഓർമ്മയിൽ സ്ഥാപിക്കുന്നു. ആ സ്നേഹത്തിന്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം തീർന്നു. യേശു ക്രിസ്തു കൈകളിൽ ഈ അപ്പം എടുത്തത് മുതൽ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത് വരെയുള്ള ആ വാക്യങ്ങളുടെ വ്യാഖ്യാനം ചിന്തിച്ചാൽ ഓശാല മുതൽ ഈ യുഗം വരെ ഈ കൃപായുഗത്തിന്റെ അന്ത്യ സമയം വരെയുള്ള ക്രിസ്തുവിന്റെ അർത്ഥകൽപ്പമായ ജീവിതം ഈ വാക്കുകളിൽ സംശയിക്കാം. അവനപ്പം എടുത്തു എന്തിനെ കാണിക്കുന്ന ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നു. തിരിച്ചു വ്യാഖ്യാനിച്ചാൽ സകല മനുഷ്യന്റെയും അന്തർമനുഷ്യന്റെ ആന്തരിക വിശപ്പ് തീർക്കുവാൻ നുറുങ്ങി ഉരുത്തിരിഞ്ഞ ആത്മജീവന്റെ അപ്പമാണ് യേശു ക്രിസ്തു. സാക്ഷാൽ ജീവന്റെ അപ്പം, ശാരീരിക ജീവനെ നിലനിർത്തുന്ന ഓറമ്പപ്പം കയ്യിൽ. ഈ അപ്പത്തിൽ രണ്ടർത്ഥം: മനുഷ്യന്റെ ശരീരത്തിനാവശ്യമായ ശാരീരിക ആഹാരം എന്ന അർത്ഥത്തിൽ സകലരെയും പോഷിപ്പിക്കുന്ന അപ്പമാണ് ക്രിസ്തു. എന്നാൽ അപ്പം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിശപ്പ് മനുഷ്യനുണ്ട്, അതാണ് ആന്തരിക വിശപ്പ്, അന്തർമനുഷ്യന്റെ വിശപ്പ്. അതിനാവശ്യമാണ് ആന്തരിക അപ്പം. അവൻ അപ്പമെടുത്തു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് മനുഷ്യന്റെ ശരീരത്തിന്റെയും അവന്റെ ജീവന്റെയും അവന്റെ ആത്മാവിന്റെയും പരിപൂർണ പോഷണത്തിന്. അവൻ അപ്പം എടുത്തു വാഴ്ത്തി എന്തിനെ കാണിക്കുന്നു? പല ഘട്ടങ്ങളിൽ പിതാവായ ദൈവം തന്റെ ശബ്ദം കേൾപ്പിച്ചും വിവിധ നിലകളിലും ജഡത്തിൽ വെളിപ്പെട്ട ഈ ശരീരത്തിന്റെയും ജീവന്റെയും ആത്മാവിന്റെയും അപ്പത്തെ വാഴ്ത്തി. അതിലൊരു ഘട്ടമാണ് തൃത്വം ഒന്നിച്ച് യോർദാൻ കടവിങ്കൽ, സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു, പിതാവ് സംസാരിക്കുന്നു, പുത്രൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കരയറുന്നു, പരിശുദ്ധാത്മാവ് പ്രാവലന വണ്ണം ഇറങ്ങി വരുന്നു, ഒറ്റ രംഗത്ത് തൃത്വം വിളിച്ചു. തൃത്വം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ കൈക്കീഴിൽ യോഹന്നാന്റെ കടവിൽ ാൻ ആ വെള്ളത്തിലേക്ക് കുഴിഞ്ഞു. ഇപ്രകാരം കയറുന്നീതി നിറവേറ്റുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞ ശേഷം ആ കർമ്മം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാകുന്നത് പോലെ തന്റെ കയ്യിൽ ഇറങ്ങുന്നു. യോർദാൻ വെച്ച് ദൈവം തന്റെ പുത്രനെ വാഴ്ത്തുന്നു. കരയ്ക്കുന്ന എന്തെല്ലാം ശബ്ദം യേശു സ്നാനമേറ്റ് കയറിയപ്പോ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. അതെല്ലാം തളർത്തുന്ന ശബ്ദമാ, എന്നാ വളർത്തുന്ന ശബ്ദം. തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് പ്രതിധ്വനിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരുന്നു. വെച്ച് അവനെ വാഴ്ത്ത, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തുടർന്നുള്ള ഈ സൂക്ഷകളിൽ അഞ്ചപ്പവും രണ്ടു മീനും കയ്യിൽ എടുത്ത് വാഴ്ത്തി കർത്താവ്. ശാരീരിക വിശപ്പിന് വേണ്ടിയുള്ള യേശുവിന്റെ യോഗം കേൾക്കാൻ പോയി ബേസൈഡ് ആ പുൽത്തകരിയിലെ നിർജ്ജന പ്രദേശം മനുഷ്യമഹാസമുദ്രമായി മാറി. ആമീൻ പറഞ്ഞിട്ടും ആളുകൾ മാറാതെ. അങ്ങനെ വന്നപ്പോൾ ശിഷ്യന്മാർ കണ്ടുപിടിച്ച മാർഗം ആമീൻ പറഞ്ഞ് യോഗം നിർത്താം. ആളുകൾ റോഡെ ഇറങ്ങി പോകും വീട്ടിലോട്ട്. ആമീൻ പറയുന്നത് എളുപ്പവഴിയാണ്, എന്നാൽ ഇവരെ എല്ലാ അർത്ഥത്തിലും നിറച്ചു വിടുന്നത് പ്രയാസമുള്ള കാര്യം. അവരെ ഗണിച്ചത് വീണ്ടും അന്തർമനുഷ്യൻ ആഹാരം കിട്ടി. അത് മതിയല്ലോ, ഇനി യോഗം വേഗം അവസാനിപ്പിച്ചാൽ ഓരോന്റെ വീട്ടിലെ ഉള്ളവർക്ക് എല്ലായിടത്തായി കഴിക്കാം. അവനോന്റെ വീട്ടിൽ പോകട്ടെ. ആമീൻ പറയോ. നരേശൊന്നും നോക്കി ശരീരത്തിന്റെയും ജീവന്റെയും ആത്മാവിന്റെയും തേയ്മാനം തീർക്കുവാൻ ആ കണ്ണകൾ ചുറ്റുമിഞ്ഞ് അവൻ ശക്തി പുറപ്പെടാൻ തുടങ്ങി. ആ ഒഴിഞ്ഞ വയറുകളിലേക്ക് അവന്റെ കുഴിഞ്ഞ കണ്ണുകൾ യോഗം പിരിഞ്ഞുവാൻ തളർന്നു വീഴുകളിച്ചെല്ലും. ഞാൻ ശരീരത്തിന്റെയും ജീവന്റെയും ആത്മാവിന്റെയും പോഷകനാണ്. അതുകൊണ്ട് ഈ മൂന്ന് ഘടകവും ചേർന്ന ആത്മത്തെ ഞാൻ നിറയ്ക്കാൻ നിന്നവൻ. നിങ്ങളുടെ വക്കൽ എന്തുണ്ടെന്ന് അവർക്ക് പറയാനുള്ള ആമീൻ പറയാന്നുള്ളു ക്രിസ്തു തിരിഞ്ഞ് അതന്വേഷിച്ചു. ഒരുപാടെന്റെ വക്കൽ അഞ്ചപ്പൂവും രണ്ട് മീനും ഉണ്ടാവല്ലാണ്, മറ്റൊന്നും ഇവിടെ ഇല്ല. ആ അഞ്ചപ്പൂവും രണ്ട് മീനും ഇങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. ഏതാണ്ട് 5000 പേരോളം, ഒരു സ്ത്രീ ഒരു കുട്ടിയും കൂട്ടിയാൽ എത്രയാളാവും, ഒരു വലിയ പുരുഷാരം എന്ന് ഗണിക്കുന്നതാണ് ശരി. ഒരു വലിയ ആവശ്യം വിശക്കുന്ന ജനം, ഒരു ചെറിയ സാധ്യത ഒരു കൊച്ചെങ്കിൽ ഒരു കുഞ്ഞുപോലും. അഞ്ചപ്പവും രണ്ടു മീനും ഇവന്റെ കയ്യെ വെച്ച് ഇവൻ തന്നെ പൊറിയഴിച്ചിരുന്നാലും കഷ്ടിച്ചു നിറയും, അല്ലെങ്കിൽ പിന്നെ ആർക്കും നിറയും. ആ വലിയ ആവശ്യം സാധ്യത ചെറുത്. യേശു ക്രിസ്തു ആ വലിയ തരത്തിലേക്ക് ആപ്പു എടുക്കാൻ തയ്യാറാക. ആ അഞ്ചപ്പവും രണ്ടു മീനും ആ ബാലൻ മുന്നോട്ട് കൊണ്ടുവന്നു. യേശു കൈകൾ നീട്ടി, നിങ്ങളറിയാതെ നിങ്ങളെ ഒരിക്കലും കർത്താവ് തട്ടിപ്പറിക്കുന്ന ആളല്ല. മസ്തിഷ്ക പ്രക്ഷാളനം യേശുവിനില്ല. നിങ്ങളുടെ മുഴുവാളത്വത്തിന്മേലും ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ കയ്യിലോട്ട് നിങ്ങൾ നിങ്ങളെ കൊടുക്കാത്തോളം നിങ്ങളെ കയ്യേറ്റം ചെയ്ത് കൈയടക്കുന്ന ആളല്ല ക്രിസ്തു. നിങ്ങൾ നിങ്ങളെ അടിയറ വെച്ചാൽ കൈ വലിക്കുന്നവനുമല്ല യേശു, നീട്ടി വാങ്ങി. അവൻ അപ്പം എടുത്തു. ആ അഞ്ചപ്പവും രണ്ടു മീനും, അഞ്ചെന്നുള്ളത് മനുഷ്യ സംഖ്യയാണ് കാണിക്കുന്നത്, മൂന്നും രണ്ടും അഞ്ച്, രണ്ടെന്നുള്ളത് മനുഷ്യന്റെ സംഖ്യ, രണ്ട് കാൽ, രണ്ട് കൈ, രണ്ട് ചെവി, രണ്ട് കണ്ണ്, രണ്ട്. മൂന്നെന്നുള്ളത് ദേഹം, ദേഹി, ആത്മാവ്, മൂന്നും രണ്ടും അഞ്ച്. ആഞ്ചപ്പവും രണ്ടു മീനും കയ്യിലെടുത്തു. അതെങ്ങനെ കാണിക്കുന്നു? സമ്പൂർണ്ണ സമർപ്പണം. അതിന് രാത്രി ഞാൻ ഉൾപ്പെടെ ഉള്ള മൂന്നിന്റെയും രണ്ടിന്റെയും ഒരു ഘടകമാണ് ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ യോഗ്യതയാണ് ശരീരം. അതിനുള്ളിലുള്ള മനുഷ്യനാണ് ആത്മാവ്. മൂന്നിൻ രണ്ട്. അവൻ ആ അപ്പം കൈകളിൽ എടുത്തു. ഈ അഞ്ചപ്പം വെറും ഏളത്തപ്പമാണ്, ചോളമ്പപ്പമാണ്, ഉളുമ്പ് നാറുന്ന മീൻ രണ്ട്. ഇതെന്തിനെ കാണിക്കുന്നു? നിസാരന്മാർ കഴിക്കുന്ന ഗോതമ്പപ്പം അല്ലെ, മുന്തിരിയടയോ ബദാം പരിപ്പോ അല്ലോ ഒക്കെ കാണില്ലേ, ആ ട്രർച്ചയൊക്കെ കാണും ഈ സാധുവിന്റെ വീട്ടിലെ ആള്. ആ ഉളുമ്പ് നാറുന്ന രണ്ട് മീൻ അതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യരെ നമ്മളെ കാണിക്കുന്നു. ഒന്നാറ്റം വമിക്കുന്ന ഓരോ ചെളിക്കഷ്ണങ്ങളാണ് നമ്മുടെ ശരീരം. മണ്ണിന്റെ ദാനം, നമ്മുടെ ആത്മാവ് വിണ്ണിന്റെ ദാനം. മൺപാത്രമേ, മണ്ണിന്റെ ചുവയിളകുന്ന ആ മൺപാത്രങ്ങൾ, ആ നാറ്റം വമിക്കുന്ന ആ പ്രകൃതം നീ. അവൻ അപ്പം എടുത്തു കൈകളിൽ. എന്റെ അർത്ഥം, പൊതുകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ജ്യോതിർഗോളങ്ങളെ നിർമ്മിച്ചവൻ, ആ കൈകളിൽ ഇതാ ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്തു സ്വർഗത്തേക്ക് നോക്കി. ഏതാന്തരവിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് ശബ്ദം, ഇവിടെ ഇതാ സ്വർഗത്തേക്ക് വാഴ്ത്തുന്ന ഘട്ടം. സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ എന്തു നടന്നു? സ്വർഗത്തിലെ ദൈവത്തിന്റെ കൺമുനകൾ ഈ പുത്രന്റെ മുഖത്തോട്ട് പതിഞ്ഞപ്പോൾ, പുത്രന്റെ കൈകളിൽ ഇരിക്കുന്ന അപ്പത്തിലും മീനിലും പിതാവിന്റെ കണ്ണുകൾ തറയ്ക്കുന്നു. പുത്രന്റെ കൈ വെച്ച് ഈ രാത്രി നമ്മെ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ, ആ കൈകൾ നീട്ടി കൈകളിലെടുത്താൽ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്റെ കൈകളിൽ ഇരിക്കുന്ന നമ്മുടെ പിതൃനോട്ടം തറയ്ക്കുന്നൊരു ഘട്ടം. തന്റെ പുത്രൻ തന്റെ കൈകളിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ച് നമ്മളെ സ്വർഗത്തിലെ പിതാവിനെ ബന്ധപ്പെടുത്തുക. ഏത് തലമുറയിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വേലക്കാരും വിജ്വാദികളിലും ക്രിസ്തുവിന്റെ കൈകളിൽ നിന്ന് പിന്നോട്ടം നിറയ്ക്കപ്പെട്ടവൻ. അപ്പം എടുത്തു വാഴ്ത്തി, അവൻ വാഴ്ത്തി ആ കൈകളിൽ വെച്ച്. ഇതിവിടെ കർത്താവിന്റെ അദൃശ്യ സാന്നിധ്യത്തിൽ നടക്കാൻ പോവുക. അവൻ അപ്പം വാഴ്ത്തി അനന്തരം നുറുക്കി. അവൻ വാഴ്ത്താതെ ഒറ്റയാളെ നുറുക്കുകയാണ്. നുറുക്കുന്നതിന് മുമ്പ് എല്ലാവരും വാഴ്ത്തി. അവനപ്പോ എടുത്തു വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. അവൻ വാഴ്ത്താതെ ആരെ നുറുക്കിയാലും നമ്മൾ നീക്കിയേട ശോധനയിൽ കഷ്ണങ്ങൾ കഷ്ണങ്ങളായി തെറിച്ചു പോകും. അവന്റെ കൈകളിൽ വെച്ച് വാഴ്ത്തിയാൽ അനന്തരം നുറുക്കും. വാഴ്ത്തപ്പെട്ട എല്ലാവരും അത് കഴിഞ്ഞ് നുറുങ്ങപ്പെട്ടിട്ടുണ്ട്. നുറുങ്ങപ്പെട്ടിട്ടുള്ള എല്ലാവരും അൻപ് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹിക്കാതെ അവൻ ആരെ നുറുക്കിയതാ, കാരണം നിക്കിയതാരും. എന്നാൽ നുറുക്കുന്നതിന് മുമ്പ് അവൻ അനുഗ്രഹിക്കും, അനുഗ്രഹിച്ചേച്ച് നുറുക്കിയാൽ നിൽക്കും. അല്ലയോ മൺപാത്രങ്ങളെ, നിങ്ങൾ നുറുങ്ങപ്പെടുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നുറുങ്ങപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, വാഴ്ത്തിയ കയ്യിലാണ് അപ്പോഴും, വാഴ്ത്തിയ കൈകളിലാണ് ഇരിക്കുന്നത്. വാഴ്ത്തിയ കൈകളിൽ വെച്ച് നുറുക്കുന്നു. വാഴ്ത്തിയ കൈ തന്നെ നുറുക്കി നിങ്ങൾ സ്തോത്രം സ്തോത്രം. മാരക രോഗങ്ങൾ, മനോവ്യാധികൾ, പ്രയാസ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ഇവകളെല്ലാം വെച്ച് ഭാഷ വെളിയിൽ വരാതെ ഒരുങ്ങിയരക്കമായി തീർന്ന് നിങ്ങളെ രാത്രി ദൈവം അറിയുന്നു. നിങ്ങളുടെ ഉറച്ച ശബ്ദത്തെക്കാൾ ഹൃദയത്തിന്റെ തേങ്ങലും മൂഖഭാഷയും സ്വർഗമാക്കിയിരിക്കും. അനുഗ്രഹിക്കാതെ നിങ്ങളെ നുറുക്കുകയില്ല. നുറുക്കണമെന്ന് തോന്നിയാൽ അതിനു മുമ്പേ നിൽക്കാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ച് എല്ലാവരും നുറുക്കും. അയാൾ നിങ്ങൾ നുറുങ്ങപ്പെടുമ്പോഴും വാഴ്ത്തപ്പെട്ട കൈയിലിരുന്ന് വാഴ്ത്തപ്പെട്ട കൈ കൊണ്ട് വാഴ്ത്തപ്പെട്ട ശേഷം നുറുക്കപ്പെടുന്നു. തുടരുന്ന ചോദന വേളയിൽ
கூட வந்து சேரும் கூட வந்து சேரும் அச்சூழலை അവൻ നുറുക്കിയിട്ടുള്ള എല്ലാവരെയും വാഴ്ത്തിയിട്ടുണ്ട്, വാഴ്ത്തിയിട്ടുള്ള എല്ലാവരെയും നുറുക്കിയിട്ടുണ്ട്. വേദസമനായുടെ വേദയിലൂടെ കടന്നു പോകുന്നു. അവിടെയാണ് ആത്മാക്കളെ ജനിപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്നത്. ജനിപ്പിക്കുന്ന പ്രക്രിയ ആര് നടത്തണോ ആ അവയവങ്ങൾ ഈ വേദന അനുഭവിക്കുന്നത്. അതിന്റെ ആത്മീയ വശം വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ നടക്കുമ്പോൾ ആ ശുശ്രൂഷ നടക്കുന്നവൻ പ്രസവ വേദനപ്പെടുന്നു. സുവിശേഷത്തിൽ നമ്മെ അനേക ആത്മീയ മക്കളുടെ പിറവിക്ക് വേണ്ടി 1987 ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ അവന്റെ കൈകളിൽ വെച്ച് വാഴ്ത്തട്ടെ. ശാന്തമായിരിക്കൂ. വാഴ്ത്തപ്പെട്ട കയ്യിൽ വെച്ച് വാഴ്ത്തപ്പെട്ട നിന്നെ, വാഴ്ത്തപ്പെട്ട കർത്താവ് വാഴ്ത്തിയ ശേഷം നുറുക്കട്ടെ. തൂങ്ങിപ്പോകരുത്, പിറുകുറുക്കരുത്, കയറ്റുപോകരുത്. അവർ 87 ദിനങ്ങളിൽ ആ കൈകളിൽ നമ്മളായിരിക്കാം. ആയിരവായിരങ്ങൾ ഇന്ത്യയുടെ തെരുവീഥികളിൽ ആത്മീയ വിശപ്പിനാൽ തളർന്ന് താഴെ അവർക്ക് അവരെ പോഷിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഈ യുഗത്തിൽ ദൈവത്തിലുള്ളൂ. ഈ തലമുറയിൽ ഈ രാജ്യത്ത് നിങ്ങളെ രാപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക്, ശിഷ്യന്മാർ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചവരാണ്. അതുകൊണ്ട് അവർക്കറിയാൻ ജനത്തെ ഇരുത്തി വിളമ്പാൻ തലമുറയ്ക്കകത്തിരുന്നവർക്ക് മാത്രമേ വിഭവം എന്ന് പറയുമ്പോൾ വെളിയിൽ വന്ന് ജനത്തെ ഇരുത്തി വിളമ്പാൻ. കാൽക്കലിരുന്ന് പ്രാപിച്ചവർ ഇരുത്തി കാൽക്കൽ കൊണ്ടുവന്ന് കുലിഞ്ഞു വിളമ്പും. ശിഷ്യന്മാരെ നിരതിരെയായി ഇരുത്തി യേശു അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. ശിഷ്യന്മാർ വിളമ്പി ഇന്ന് തൃപ്തിയായി. ഇത് ശാരീരിക വിശപ്പിന് വേണ്ടി നടത്തിയ ഒരത്ഭുത കർമ്മം. തുടർന്ന് ആത്മീയത്തിലേക്ക് വരാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. ഇതന്തർമനുഷ്യന്റെ ആന്തരിക വിശത്തിന് ദൈവകുമാരന്റെ ദൈവരാജ്ഞിയിൽ വെണ്ടരിഞ്ഞ ജീവന്റെ അപ്പം, ആരാഞ്ഞവർഗത്തിന്റെ മേൽ ഒരുമിച്ച് പാഞ്ഞിറങ്ങേണ്ട ദൈവബോധം ഒരുമിച്ച് ഒരിടത്തേക്ക് പാഞ്ഞിറങ്ങിയ ഇടമാണ് കാൽവരി. ആ ദൈവരാജ്ഞിയിൽ വെണ്ടരിഞ്ഞ് ജീവന്റെ അപ്പം ആ എലിയിലേക്ക് വന്ന അപ്പത്തിന് സാദൃശ്യം ഈ അപ്പം, അവർ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് സാദൃശ്യം ഈ പാനപാത്രം. ഇനി നമുക്ക് ഈ സൂക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരടി പാട്ട് നമ്മളെ ശോധന ചെയ്ത പാടി ശുദ്ധിയാണ്. കുഞ്ഞാട്ടിന്റെ ഒരു രക്തത്താനുള്ള പാട്ട് പാടി നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ക്രമീകരിച്ചിട്ട് ഇരിപ്പെല്ലാം ക്രമീകരിച്ച് ഈ സൂക്ഷയിലേക്ക് കടക്കാം. അപ്പൊ സ്വയശരണി നടക്കും. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്നതും കടപ്പിനടുത്താകുമെന്നുള്ളതാകുമെന്നുള്ളതെ ഒന്നു ചിന്തിക്കുന്നതുമായ ഈ സ്നേഹത്തിന്റെ ലളിത ഗംഭീരമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആ നിമിഷങ്ങളിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ കുഴിഞ്ഞിട്ട് ഗതസമനാമുകൾ കാലുള്ള വഴിക്ക് മന്ന പദം നമ്മുടെ ഓർമ്മകൾ നടന്നു അവിടെ തലപ്പെട്ടോരോ ഇത് നിനക്കോടി എന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കൂ. അവന്റെ വേദങ്ങളുടെ ആഴം മാത്രമാണ് ഈ ശുശ്രൂഷ നടക്കുമ്പോഴുള്ള നമ്മുടെ ധ്യാനം. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു വാഴ്ത്തി നമുക്ക് ഈ അപ്പം കർത്താവിന്റെ അദൃശ്യ കൈകളാൽ നൽകപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ദൈവമായി ഇന്ത്യക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരിച്ചൊരുക്കിയ ഒരു മാളികയിൽ വെച്ച പാദങ്ങൾ പോലും അങ്ങ് കഴുകി തുടച്ച ശേഷം തൃപ്പാടം തൊഴുതുകൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരെ കൂടെ ഇരുത്തി നിഴലായ പ്രഭരായ എന്നേക്കും നിർത്തൽ ചെയ്ത് ഉരുളായ കർപ്പമേശ സ്ഥാപിച്ച ആ രാത്രിക്കായി പുതിയ നിയമസഭയുടെ കെട്ടുപണിക്കാരൻ ശില്പിയായ പൗരോഹിതന് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിൽ ഇത് നൽകിയിട്ട് സഭയ്ക്ക് തന്നാലിത് സ്ഥാപിച്ചു കൊടുക്കേണ്ടതിന് ഞാൻ കത്താവിങ്ങളിൽ നിന്ന് പ്രാപിച്ചു. നിങ്ങൾ ഇത് ഏറ്റുവാങ്ങി ചെയ്യണമെന്ന് അരുളിച്ചെയ്ത നാളെ ഞങ്ങൾക്ക് വായിച്ചു നൽകണേ. എന്റെ കൈകൾ സ്പർശിക്കാവുകൾക്കാളില്ല ഞങ്ങൾ മന്ദമായി നടന്നു വരുന്നു. നിന്റെ വേദകളുടെ ആഴം ഈ അപ്പത്തെ വായിച്ചു തന്നിരിക്കാത്ത യാചന യേശുക്രിസ്തുവിന്റെ നാമത്തായിരിക്കാൻ ഇതാവേ നീ കേൾക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിച്ചു വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട എന്റെ ശരീരത്തിന്റെ ഓർമ്മ പ്രദേശു പറഞ്ഞു. നമുക്ക് യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. ഇത് ദിവ്യ കൂട്ടായ്മയെ കാണിക്കുന്നു. വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട എന്റെ ശരീരം
ോ Yeah.
പുതിയ വർഷത്തെ പുതിയ സമയത്ത് പുതിയ നിയമത്തിന്റെ കൽപ്പന പ്രകാരം സ്നേഹത്തിൽ അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മരണം പുനരുദ്ധാരം പുനരാഗമനങ്ങളെ ആരാധിക്കും എന്നെ നിന്നെ ആത്മാവിൽ ഞങ്ങൾക്ക് കൃപ തന്നതോത്ത് ഈ വേഷമേൽ അപ്പവീഞ്ഞുകളുണ്ട്. ഇതിനായി പ്രദേശം അതിക്രമങ്ങളിലും പാപങ്ങളിലും വരച്ച സുവിശേഷത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട നിന്റെ കൽപ്പന അംഗീകരിച്ച വേർപാട് അനുഷ്ഠിപ്പിച്ച് ശുദ്ധീകരിച്ച് നീ അംഗങ്ങളാക്കി കൊണ്ടുവരണമേ. ഈ തിരുവേശ വിളിച്ചറിയിക്കുന്നത് സ്വർഗത്തിലെ
പന്തിബോധന
അവിടെ ഒരു പന്തി പോലും
ഞങ്ങളോടൊപ്പം
കഴിക്കുന്നത് വരെ ഇനി മുന്തിരി വള്ളിയുടെ അനുഭവം തുടരുകയില്ല. തിരുവേരി ആ പന്തി ഞങ്ങൾ ചുറ്റും അവിടെ കാണും രക്തച്ചവയം അവിടെ ഉയരും. ഞാറേക്കപ്പെട്ടു വിനയായി നാട്ടുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്നുള്ള കുരിശിന്റെ ഈരടികൾ നിത്യതയിലും മുഴങ്ങും. മഹത്വമാണ് പ്രത്യാശി ഒരു സുപ്രഭാതം അനധിവിദൂരമല്ല. അതോർത്തി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ പ്രത്യാശ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ഏതു കൃത്യ ദൈവത്തിന്റെ സ്നേഹവും ഏതു കൃത്യന്റെ ആദർശ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയും നമ്മോടുകൂടി എല്ലോരോടും സകല വിശുദ്ധന്മാരോടും ഹരിമനാഥന്റെ മടങ്ങിയോടുകൂടി ഉണ്ടായിരുന്നു.